ദൈവത്തിന് മഹത്വം. എൻ്റെ പേര് വിൽസി. ഇന്ന് ഏപ്രിൽ മാസം 10-ാം തീയതി ദൈവവചന ധ്യാനത്തിനായി ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 4, 5, 6 അധ്യായങ്ങൾ വായിക്കുന്നു. ശമൂവേലിൻ്റെ വചനം എല്ലാ ഇസ്രയേലിനും വന്നിട്ട് ഇസ്രയേൽ ഫിലിസ്തീരുടെ നേരെ യുദ്ധത്തിന് പുറപ്പെട്ട് യബനസരനരികെ പാളയമിറങ്ങി. ഫിലിസ്തീർ അഫേക്കിലും പാളയമിറങ്ങി. ഫിലിസ്തീർ ഇസ്രയേലിൻ്റെ നേരെ അണിനിരന്നു. പട പരന്നപ്പോൾ ഇസ്രയേൽ ഫിലിസ്തീരോട് തോറ്റുപോയി. സൈന്യത്തിൽ ഏകദേശം 4,000 പേരെ അവർ പോർക്കളത്തിൽ വെച്ച് സംഹരിച്ചു. പടജന പാളയത്തിൽ വന്നാറെ ഇസ്രയേൽ മൂപ്പന്മാർ, ഇന്ന് യഹോവ നമ്മെ ഫിലിസ്തീരോട് തോൽക്കുമാറാക്കിയതെന്ത്? നാം ശീലോവിൽ നിന്ന് യഹോവയുടെ നിയമപ്പെട്ടകം നമ്മുടെ അടുക്കൽ വരുത്തുക. അത് നമ്മുടെ ഇടയിൽ വന്നാൽ നമ്മെ നമ്മുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ജനം ശീലോവിലേക്ക് ആളയച്ചു. അവർ കെരൂബുകളുടെ മധ്യയെ അധിവസിക്കുന്നവനായ സൈന്യങ്ങളുടെ യഹോവയുടെ നിയമപ്പെട്ടകം അവിടെ നിന്ന് കൊണ്ടുവന്നു. ഏലിയുടെ 2 പുത്രന്മാരായി ഹോഫ്നിയും ഫിനഹാസും ദൈവത്തിന്റെ നിയമപ്പെട്ടകത്തോടുകൂടി ഉണ്ടായിരുന്നു. യഹോവയുടെ നിയമപ്പെട്ടകം പാളയത്തിലെത്തിയപ്പോൾ ഭൂമി കുലുങ്ങും വണ്ണം ഇസ്രയേലെല്ലാം ഉച്ചത്തിൽ ആർപ്പിട്ടു. ഫിലിസ്തീർ ആർപ്പിന്റെ ഒച്ച കേട്ടു. എബ്രായരുടെ പാളയത്തിൽ ഈ വലിയ ആർപ്പിന്റെ കാരണമെന്തെന്ന് അന്വേഷിച്ച് യഹോവയുടെ പെട്ടകം പാളയത്തിൽ വന്നിരിക്കുന്നു എന്ന് ഗ്രഹിച്ചു. ദൈവം പാളയത്തിൽ വന്നിരിക്കുന്നു എന്ന് ഫിലിസ്തീർ പറഞ്ഞു ഭയപ്പെട്ടു. നമുക്കയ്യോ കഷ്ടം, ഇങ്ങനെയൊരു കാര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. നമുക്കയ്യോ കഷ്ടം, ശക്തിയുള്ള ഈ ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നമ്മെ ആർ രക്ഷിക്കും? മിസ്രയീമ്യരെ മരുഭൂമിയിൽ സകലവിധ ബാധകളാലും ബാധിച്ച ദൈവം ഇതുതന്നെ. ഫിലിസ്തീരെ ധൈര്യം കൊണ്ട് പുരുഷത്വം കാണിപ്പീൻ. എബ്രായർ നിങ്ങൾക്ക് ദാസന്മാരായിരുന്നത് പോലെ നിങ്ങൾ അവർക്കാകരുത്. പുരുഷത്വം കാണിച്ച് പൊരുതുവീൻ എന്ന് പറഞ്ഞു. അങ്ങനെ ഫിലിസ്തീർ പട തുടങ്ങിയപ്പോൾ ഇസ്രയേൽ തോറ്റു. ഓരോരുത്തൻ താന്താന്റെ വീട്ടിലേക്ക് ഓടി. ഇസ്രയേലിൽ 30,000 കാലാൾ വീണുപോകത്തക്കവണ്ണം ഒരു മഹാസംഹാരമുണ്ടായി. ദൈവത്തിന്റെ പെട്ടകം പിടിപെട്ടു. ഏലിയുടെ 2 പുത്രന്മാരായ ഹൊഫ്നിയും ഫിനഹാസും പട്ടുപോയി. പോർക്കളത്തിൽ നിന്ന് ഒരു ബെന്യാമീനിയൻ വസ്ത്രം കീറിയും തലയിൽ പൂഴി വാരിയിട്ടും കൊണ്ട് ഓടി അന്ന് തന്നെ ശീലോവിൽ വന്നു. അവൻ വരുമ്പോൾ ഏലി നോക്കിക്കൊണ്ട് വഴിയരികെ തന്റെ ആസനത്തിൽ ഇരിക്കുകയായിരുന്നു. ദൈവത്തിന്റെ പെട്ടകത്തെക്കുറിച്ച് അവന്റെ ഹൃദയം വ്യാകുലപ്പെട്ടിരുന്നു. ആ മനുഷ്യൻ പട്ടണത്തിലെത്തി വസ്തുത പറഞ്ഞപ്പോൾ പട്ടണത്തിലെല്ലാം നിലവിളിയായി. ഏലി നിലവിളി കേട്ടപ്പോൾ ഈ ആരവം എന്ത് എന്ന് ചോദിച്ചു. ആ മനുഷ്യൻ ബന്ധപ്പെട്ടു വന്ന് ഏലിയോടും അറിയിച്ചു. ഏലിയോ 98 വയസ്സുള്ളവനും കാണുവാൻ വഹിയാതവണ്ണം കണ്ണുമങ്ങിയവനും ആയിരുന്നു. ആ മനുഷ്യൻ ഏലിയോട്, ഞാൻ പോർക്കളത്തിൽ നിന്ന് വന്നവനാകുന്നു. ഇന്ന് തന്നെ ഞാൻ പോർക്കളത്തിൽ നിന്ന് ഓടിപ്പോന്നു എന്ന് പറഞ്ഞു. വർത്തമാനം എന്താകുന്നു മകനെ എന്നവൻ ചോദിച്ചു. അതിന് ആ ദൂതൻ, ഇസ്രയേൽ ഫിലിസ്തീരുടെ മുമ്പിൽ തോറ്റോടി. ജനത്തിലൊരു മഹാസംഹാരമുണ്ടായി. നിന്റെ 2 പുത്രന്മാരായി ഹൊഫ്നിയും ഫിനഹാസും പട്ടുപോയി. ദൈവത്തിന്റെ പെട്ടകവും പിടിപെട്ടുപോയി എന്ന് പറഞ്ഞു. അവൻ ദൈവത്തിന്റെ പെട്ടകത്തിന്റെ വസ്തുത പറഞ്ഞപ്പോൾ ഏലി പടിവാതുക്കൾ ആസനത്തിൽ നിന്ന് പിറകോട്ട് വീണ് കഴുത്തൊടിഞ്ഞു മരിച്ചു. അവൻ വൃദ്ധനും സ്ഥൂലിച്ചവനുമായിരുന്നു. അവൻ 40 സംവത്സരം ഇസ്രയേൽ ന്യായപാലനം ചെയ്തു. എന്നാൽ അവന്റെ മരുമകൾ ഫിനഹാസിന്റെ ഭാര്യ പ്രസവം അടുത്ത ഗർഭിണിയായിരുന്നു. ദൈവത്തിന്റെ പെട്ടകം പിടിപെട്ടുപോയതും അമ്മാവിയപ്പനും ഭർത്താവും മരിച്ചതും കേട്ടപ്പോൾ അവൾക്ക് പ്രസവവേദന തുടങ്ങി. അവൾ നിലത്ത് വീണ് പ്രസവിച്ചു. അവൾ മരിപ്പാറായപ്പോൾ അരികെ നിന്ന സ്ത്രീകൾ അവളോട്, ഭയപ്പെടേണ്ട, നീ ഒരു മകനെ പ്രസവിച്ചുവല്ലോ എന്ന് പറഞ്ഞു. എന്നാൽ അവൾ ഉത്തരം പറഞ്ഞില്ല, ശ്രദ്ധിച്ചതുമില്ല. ദൈവത്തിന്റെ പെട്ടകം പിടിപെട്ടു പോക കൊണ്ടും അമ്മാവിയപ്പനെയും ഭർത്താവിനെയും ഓർത്തിട്ടും മഹത്വം ഇസ്രയേലിൽ നിന്ന് പോയിപ്പോയി എന്ന് പറഞ്ഞ് അവൾ കുഞ്ഞിന് ഈഖാബോദ് എന്ന് പേറിട്ടു. ദൈവത്തിന്റെ പെട്ടകം പിടിപെട്ടു പോക കൊണ്ട് മഹത്വം ഇസ്രയേലിൽ നിന്ന് പോയിപ്പോയി എന്ന് അവൾ പറഞ്ഞു. ഫിലിസ്തീർ ദൈവത്തിന്റെ പെട്ടകമെടുത്ത് അതിനെ യബനസ്തരിൽ നിന്ന് അസ്തോദിലേക്ക് കൊണ്ടുപോയി. ഫിലിസ്തീർ ദൈവത്തിന്റെ പെട്ടകമെടുത്ത് ദാഗോന്റെ ക്ഷേത്രത്തിൽ കൊണ്ടുചെന്ന് ദാഗോന്റെ അരികെ വെച്ചു. പിറ്റേന്നാൾ രാവിലെ അസ്തോദിർ എഴുന്നേറ്റപ്പോൾ ദാഗോൻ യഹോവയുടെ പെട്ടകത്തിന്റെ മുമ്പിൽ കവണു വീണ് കിടക്കുന്നത് കണ്ടു. അവർ ദാഗോനെ എടുത്ത് വീണ്ടും അവന്റെ സ്ഥാനത്ത് നിർത്തി. പിറ്റേന്നാൾ രാവിലെ അവർ എഴുന്നേറ്റപ്പോൾ ദാഗോൻ യഹോവയുടെ പെട്ടകത്തിന്റെ മുമ്പിൽ കവണു വീണ് കിടക്കുന്നത് കണ്ടു. ദാഗോന്റെ തലയും അവന്റെ കൈപ്പത്തികളും ഉമ്മരപ്പടിമേൽ മുറിഞ്ഞുകിടന്നു. ദാഗോന്റെ ഉടൽ മാത്രം ശേഷിച്ചിരുന്നു. അതുകൊണ്ട് ദാഗോന്റെ പുരോഹിതന്മാരും ദാഗോന്റെ ക്ഷേത്രത്തിൽ കടക്കുന്നവരും അസ്തോദിൽ ദാഗോന്റെ ഉമ്മരപ്പടിമേൽ ഇന്നും ചവിട്ടുമാറില്ല. എന്നാൽ യഹോവയുടെ കൈ അസ്തോദിരുടെ മേൽ ഭാരമായിരുന്നു. അവൻ അവരെ ശൂന്യമാക്കി. അസ്തോദിലും അതിന്റെ അതിരുകളിലുമുള്ളവരെ മൂലരോഗത്താൽ ബാധിച്ചു. അങ്ങനെ ഭവിച്ചത് അസ്തോദിർ കണ്ടിട്ട്, ഇസ്രയേലിന്റെ ദൈവത്തിന്റെ പെട്ടകം നമ്മുടെ അടുക്കൽ ഇരിക്കരുത്, അവന്റെ കൈ നമ്മുടെ മേലും നമ്മുടെ ദേവനായ ദാഗോന്റെ മേലും കഠിനമായിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അവർ ആളയച്ച് ഫിലിസ്തീരുടെ സകല പ്രഭുക്കന്മാരെയും വിളിച്ചുകൂട്ടി. ഇസ്രയേലരുടെ ദൈവത്തിന്റെ പെട്ടകം സംബന്ധിച്ച് നാം എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. അതിന് അവർ, ഇസ്രയേലരുടെ ദൈവത്തിന്റെ പെട്ടകം ഗത്തിലേക്ക് കൊണ്ടുപോകട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഇസ്രയേലരുടെ ദൈവത്തിന്റെ പെട്ടകം കൊണ്ടുപോയി. അവർ അത് കൊണ്ടുചെന്ന ശേഷം ഏറ്റവും വലിയൊരു പരിഭ്രമം ഉണ്ടാകത്തക്കവണ്ണം യഹോവയുടെ കൈ ആ പട്ടണത്തിനും വിരോധമായി തീർന്നു. അവൻ പട്ടണക്കാരെ ആബാലവൃദ്ധം ബാധിച്ചു. അവർക്കും മൂലരോഗം തുടങ്ങി. അതുകൊണ്ട് അവർ ദൈവത്തിന്റെ പെട്ടകം എക്രോനിലേക്ക് കൊടുത്തയച്ചു. ദൈവത്തിന്റെ പെട്ടകം എക്രോനിലെത്തിയപ്പോൾ എക്രോന്യർ നമ്മയും നമുക്കുള്ളവരെയും കൊല്ലുവാൻ അവർ ഇസ്രയേലിയരുടെ ദൈവത്തിന്റെ പെട്ടകം നമ്മുടെ അടുക്കൽ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് നിലവിളിച്ചു. അവർ ആളയച്ച് ഫിലിസ്തീനരുടെ സകല പ്രഭുക്കന്മാരെയും കൂട്ടിവരുത്തി. ഇസ്രയേലിയരുടെ ദൈവത്തിന്റെ പെട്ടകം നമ്മയും നമ്മുടെ ജനത്തെയും കൊല്ലാതിരിക്കേണ്ടതിന് അതിനെ വിട്ടയച്ച് കളയണം, അത് വീണ്ടും അതിന്റെ സ്ഥലത്തേക്ക് പോകട്ടെ എന്ന് പറഞ്ഞു. ആ പട്ടണത്തിലെങ്ങും മരണകരമായ പരിഭ്രമമുണ്ടായി. ദൈവത്തിന്റെ കൈ അവിടെയും അതിഭാരമായിരുന്നു. മരിക്കാതിരുന്നവർ മൂലരോഗത്താൽ ബാധിതരായി. പട്ടണത്തിലെ നിലവിളി ആകാശത്തിൽ കയറി. യഹോവയുടെ പെട്ടകം 7 മാസം ഫിലിസ്ത്യ ദേശത്തായിരുന്നു. എന്നാൽ ഫിലിസ്ത്യർ പുരോഹിതന്മാരെയും പ്രശ്നക്കാരെയും വരുത്തി. നാം യഹോവയുടെ പെട്ടകം സംബന്ധിച്ച് എന്ത് ചെയ്യേണ്ടു, അതിനെ അതിന്റെ സ്ഥലത്തേക്ക് വിട്ടയക്കേണ്ടത് എങ്ങനെ എന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരുവേ എന്ന് ചോദിച്ചു. അതിനവർ, നിങ്ങൾ ഇസ്രയേലരുടെ ദൈവത്തിന്റെ പെട്ടകം വിട്ടയക്കുന്നു എങ്കിൽ വെറുതെ അയക്കാതെ ഒരു പ്രായശ്ചിത്തവും അവന് കൊടുത്തയക്കണം. അപ്പോൾ നിങ്ങൾക്ക് സൗഖ്യം വരും. അവന്റെ കൈ നിങ്ങളെ വിട്ട് നീങ്ങാതെ ഇരിക്കുന്നത് എന്ത് എന്ന് നിങ്ങൾക്കറിയാം എന്ന് പറഞ്ഞു. ഞങ്ങൾ അവന് കൊടുത്തയക്കേണ്ടുന്ന പ്രായശ്ചിത്തം എന്ത് എന്ന് ചോദിച്ചതിന് അവർ പറഞ്ഞത്, ഫിലിസ്ത്യ പ്രഭുക്കന്മാരുടെ എണ്ണത്തിനൊത്തവണ്ണം പൊന്നുകൊണ്ട് 5 മൂലക്കുരുവും പൊന്നുകൊണ്ട് 5 ഏലിയും തന്നെ. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ പ്രഭുക്കന്മാർക്കും ഒരേ ബാധയല്ലോ ഉണ്ടായിരുന്നത്. ആകെ നിങ്ങൾ നിങ്ങളുടെ മൂലക്കുരുവിന്റെയും നിങ്ങളുടെ ദേശത്തെ ശൂന്യമാക്കുന്ന ഏലിയുടെയും പ്രതിമകൾ ഉണ്ടാക്കി ഇസ്രയേലിന്റെ ദൈവത്തിന് തിരുമുൽക്കാഴ്ച വെക്കണം. പക്ഷേ അവൻ തന്റെ കൈ നിങ്ങളുടെ മേൽ നിന്നും നിങ്ങളുടെ ദേവന്മാരുടെ മേൽ നിന്നും നിങ്ങളുടെ ദേശത്തിന്മേൽ നിന്നും നീക്കും. മിസ്രയീമിനും ഫറവോനും തങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കിയതുപോലെ നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കുന്നത് എന്തിന്? അവരുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിച്ച ശേഷമല്ലയോ അവർ അവരെ വിട്ടയക്കുകയും അവർ പോകുകയും ചെയ്തത്. ആകയാൽ നിങ്ങൾ ഇപ്പോൾ ഒരു പുതിയ വണ്ടി ഉണ്ടാക്കി മുഖം വെച്ചിട്ടില്ലാത്ത കറവുള്ള 2 പശുക്കളെ കൊണ്ടുവന്ന് വണ്ടിക്ക് കെട്ടി അവയുടെ കിടാക്കളെ അവയുടെ അടുക്കൽ നിന്ന് വീട്ടിൽ മടക്കി കൊണ്ടുപോകുവീൻ. പിന്നെ യഹോവയുടെ പെട്ടകമെടുത്ത് വണ്ടിയിൽ വെപ്പീൻ. നിങ്ങൾ അവന് പ്രായശ്ചിത്തമായി കൊടുത്തയക്കുന്ന പൊന്നുരുപ്പടികളും ഒരു ചെല്ലത്തിൽ അതിനരികെ വെച്ചത് തനിച്ചു പോകുവാൻ വിടുവീൻ. പിന്നെ നോക്കുവീൻ, അത് ബെച്ചമേശിലേക്കുള്ള വഴിയായി സ്വദേശത്തേക്ക് പോകുന്നുവെങ്കിൽ അവൻ തന്നെയാകുന്നു നമുക്ക് ഈ ബലി അനർത്ഥം വരുത്തിയത്. അല്ലെങ്കിൽ നമ്മെ ബാധിച്ചത് അവന്റെ കൈയല്ല, എതിർച്ചയാ നമുക്ക് ഭവിച്ചതത്രേ എന്നറിഞ്ഞുകൊള്ളാം. അവർ അങ്ങനെ തന്നെ ചെയ്തു. കറവുള്ള 2 പശുക്കളെ വരുത്തി വണ്ടിക്ക് കെട്ടി അവയുടെ കിടാക്കളെ വീട്ടിലിട്ട് അടച്ചു. പിന്നെ അവർ യഹോവയുടെ പെട്ടകവും പൊന്നുകൊണ്ടുള്ള ഇലികളും മൂലക്കുരുവിന്റെ പ്രതിമകളും ഇട്ടിരുന്ന ചെല്ലവും വണ്ടിയിൽ വെച്ചു. ആ പശുക്കൾ നേരെ ബെത്ശേമെശിലേക്കുള്ള വഴിക്ക് പോയി. അവ കരഞ്ഞും കൊണ്ട് വലത്തോട്ടോ ഇടത്തോട്ടോ മാറാതെ പെരുവഴിയിൽ കൂടി തന്നെ പോയി. ഫിലിസ്ത്യ പ്രഭുക്കന്മാരും ബെത്ശേമെശിന്റെ അതിർവരെ പിന്നാലെ ചെന്നു. അന്നേരം ബെത്ശേമെശിയർ താഴ്വരയിൽ കോതമ്പ് കൊയ്യുകയായിരുന്നു. അവർ തലയുയർത്തി പെട്ടകം കണ്ടു. കണ്ടിട്ട് സന്തോഷിച്ചു. വണ്ടി ബെത്ശേമെശിനായി യോശുവയുടെ വയലിൽ വന്നു നിന്നു. അവിടെ ഒരു വലിയ കല്ല് ഉണ്ടായിരുന്നു. അവർ വണ്ടിയുടെ മരം വെട്ടിക്കീറി പശുക്കളെ യഹോവയ്ക്ക് ഹോമയാഗം കഴിച്ചു. ലേബിയർ യഹോവയുടെ പെട്ടകവും പൊന്നുരുപ്പടികളുള്ള ചെല്ലവും ഇറക്കി ആ വലിയ കല്ലിന്മേൽ വെച്ചു. ബെത്ശേമെശിയർ അന്ന് യഹോവയ്ക്ക് ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും അർപ്പിച്ചു. ഫിലിസ്ത്യ പ്രഭുക്കന്മാരായിവരും ഇത് കണ്ട ശേഷം അന്ന് തന്നെ എക്രോനിലേക്ക് മടങ്ങിപ്പോയി. ഫിലിസ്ത്യർ യഹോവയ്ക്ക് പ്രായശ്ചിത്തമായി കൊടുത്തയച്ച പൊന്നുകൊണ്ടുള്ള മൂലക്കുരുക്കൾ അസ്തോദിന്റെ പേർക്കൊന്ന്, ഗസയുടെ പേർക്കൊന്ന്, അസ്കോലന്റെ പേർക്കൊന്ന്, ഗത്തിന്റെ പേർക്കൊന്ന്, എക്രോന്റെ പേർക്കൊന്ന് ഇങ്ങനെയായിരുന്നു. പൊന്നുകൊണ്ടുള്ള എലികൾ ഉറപ്പുള്ള പട്ടണങ്ങളും നാട്ടുപുറങ്ങളിലെ ഗ്രാമങ്ങളുമായി 5 പ്രഭുക്കന്മാർക്കുമുള്ള സകല ഫെലിസ്തീയ പട്ടണങ്ങളുടെയും എണ്ണത്തിനൊത്തവണ്ണമായിരുന്നു. അവർ യഹോവയുടെ പെട്ടകം ഇറക്കി വെച്ച വലിയ കല്ല് ബെത്ശേമെശിയനായി യോശുവയുടെ വയലിൽ ഇന്നുവരെയുമുണ്ട്. ബെത്ശേമെശിയർ യഹോവയുടെ പെട്ടകത്തിൽ നോക്കുകൊണ്ട് അവൻ അവരെ സംഹരിച്ചു. അവൻ ജനത്തിൽ 50,070 പേരെ സംഹരിച്ചു. ഇങ്ങനെ യഹോവ ജനത്തിൽ ഒരു മഹാസംഹാരം ചെയ്തതുകൊണ്ട് ജനം വിലപിച്ചു. ഈ പരിശുദ്ധതയുമായി യഹോവയുടെ മുമ്പാകെ നിൽപ്പാൻ ആർക്ക് കഴിയും? അവൻ ഞങ്ങളെ വിട്ട് ആരുടെ അടുക്കൽ പോകും എന്ന് ബെത്ശേമെശിയർ പറഞ്ഞു. അവർ കിരിയത്ത് യെരാരി നിവാസികളുടെ അടുക്കൽ ദൂതന്മാരെ അയച്ചു. ഫിലിസ്ത്യർ യഹോവയുടെ പെട്ടകം മടക്കി അയച്ചിരിക്കുന്നു, നിങ്ങൾ വന്ന് അതിനെ നിങ്ങളുടെ അടുക്കൽ കൊണ്ടുപോകുവീൻ എന്ന് പറയിച്ചു. ലൂക്കോസ് വിശേഷം 12:35 മുതൽ 59 വരെ വായിക്കുന്നു. നിങ്ങളുടെ അരകെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ. യജമാനൻ കല്യാണത്തിന് പോയി വന്ന് മുട്ടിയാലുടനെ വാതിൽ തുറന്നു കൊടുക്കേണ്ടതിന് അവൻ എപ്പോൾ മടങ്ങി വരും എന്ന് കാത്തു നിൽക്കുന്ന ആളുകളോട് നിങ്ങൾ തുല്യരായിരിക്കും. യജമാനൻ വരുന്നേരം ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ദാസന്മാർ ഭാഗ്യവാന്മാർ. അവൻ അരകെട്ടി അവരെ ഭക്ഷണത്തിനിരുത്തുകയും വന്ന് അവർക്ക് ശുശ്രൂഷ ചെയ്യുകയും ചെയ്യും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അവൻ 2-ാം യാമത്തിൽ വന്നാലും 3-ാമതിൽ വന്നാലും അങ്ങനെ കണ്ടുവെങ്കിൽ അവർ ഭാഗ്യവാന്മാർ. കള്ളൻ ഇന്ന നാഴികയ്ക്ക് വരുന്നു എന്ന് വീട്ടുടയവൻ അറിഞ്ഞിരുന്നുവെങ്കിൽ അവൻ ഉണർന്നിരുന്ന് തന്റെ വീട് തുരപ്പാൻ സമ്മതിക്കുകയില്ല എന്നറിവീൻ. നിനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ. കർത്താവെ, ഈ ഉപമ പറയുന്നത് ഞങ്ങളോടോ എല്ലാവരോടും കൂടിയോ എന്ന് പത്രോസ് ചോദിച്ചതിന് കർത്താവ് പറഞ്ഞത്, തക്ക സമയത്ത് ആഹാരവീതം കൊടുക്കേണ്ടതിന് യജമാനൻ തന്റെ വേലക്കാരുടെ മേലാക്കുന്ന വിശ്വസ്തനും ബുദ്ധിമാനുമായ ഗൃഹവിചാരകനാർ. യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്തു കാണുന്ന ദാസൻ ഭാഗ്യവാൻ. അവൻ തനിക്കുള്ള സകലത്തിനും അവനെ വിചാരകനാക്കി വെക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എന്നാൽ ദാസൻ യജമാനൻ താമസിച്ചേ വരികയുള്ളൂ എന്ന് ഹൃദയത്തിൽ പറഞ്ഞ് ബാല്യക്കാരെയും ബാല്യക്കാരത്തികളെയും തല്ലുവാനും തിന്നുകുടിച്ചു മതിപ്പാനും തുടങ്ങിയാൽ അവൻ നോക്കിയിരിക്കാത്ത നാളിലും അറിയാത്ത നാഴികയിലും ആ ദാസന്റെ യജമാനൻ വന്ന് അവനെ ദണ്ഡിപ്പിക്കുകയും അവന് അവിശ്വാസികളോടുകൂടെ പങ്ക് കൽപ്പിക്കുകയും ചെയ്യും. യജമാനന്റെ ഇഷ്ടമറിഞ്ഞിട്ട് ഒരുങ്ങാതെയും അവന്റെ ഇഷ്ടം ചെയ്യാതെയും ഇരിക്കുന്ന ദാസന് വളരെ അടികൊള്ളും. അറിയാതെ കണ്ട അടിക്ക് യോഗ്യമായത് ചെയ്തവനോ കുറെ അടികൊള്ളും. വളരെ ലഭിച്ചവനോട് വളരെ ആവശ്യപ്പെടും. അധികം ഏറ്റുവാങ്ങിയവനോട് അധികം ചോദിക്കും. ഭൂമിയിൽ തീയിടുവാൻ ഞാൻ വന്നിരിക്കുന്നു, അത് ഇപ്പോഴേ കത്തിയെങ്കിൽ കൊള്ളായിരുന്നു എന്നല്ലാതെ ഞാൻ മറ്റെന്ത് ഇച്ഛിക്കേണ്ടു. എങ്കിലും എനിക്കൊരു സ്നാനമേൽപ്പാനുണ്ട്, അത് കഴിയുവോളം ഞാൻ അത്ര ഞെരുകുന്നു. ഭൂമിയിൽ സമാധാനം നൽകുവാൻ ഞാൻ വന്നിരിക്കുന്നു എന്ന് തോന്നുന്നുവോ? അല്ലല്ല, ഛിദ്രം വരുത്തുവാൻ അത്രേ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇനിമേൽ ഒരു വീട്ടിൽ ഇരുവരോട് മൂവരും, മൂവരോട് ഇരുവരും, ഇങ്ങനെ അഞ്ചു പേർ തമ്മിൽ ഛിദ്രിച്ചിരിക്കും. അപ്പൻ മകനോടും, മകൻ അപ്പനോടും, അമ്മ മകളോടും, മകൾ അമ്മയോടും, അമ്മാവിയമ്മ മരുമകളോടും, മരുമകൾ അമ്മാവിയമ്മയോടും ഛിദ്രിച്ചിരിക്കും. പിന്നെ അവൻ പുരുഷാരത്തോട് പറഞ്ഞത്, പടിഞ്ഞാറ് നിന്ന് മേഘം പൊങ്ങുന്നത് കാണുമ്പോൾ പെരുമഴ വരുന്നു എന്ന് നിങ്ങൾ ഉടനെ പറയുന്നു. അങ്ങനെ സംഭവിക്കുകയും ചെയ്യുന്നു. തെക്കൻ കാറ്റ് ഊതുന്നത് കണ്ടാലോ അത്യുഷ്ണമുണ്ടാകും എന്ന് പറയുന്നു. അത് സംഭവിക്കുകയും ചെയ്യുന്നു. കപടഭക്തിക്കാരെ, ഭൂമിയുടെയും ആകാശത്തിന്റെയും ഭാവത്തെ വിവേചിപ്പാൻ നിങ്ങൾക്കറിയാം. എന്നാൽ ഈ കാലത്തെ വിവേചിപ്പാൻ അറിയാത്തത് എങ്ങനെ? ന്യായമായത് എന്തെന്ന് നിങ്ങൾ സ്വയമായി വിധിക്കാത്തതും എന്ത്? പ്രതിയോഗിയോടുകൂടെ അധികാരിയുടെ അടുക്കൽ പോകുമ്പോൾ വഴിയിൽ വെച്ചവനോട് നിരന്നുകൊള്ളുവാൻ ശ്രമിക്ക. അല്ലാഞ്ഞാൽ അവൻ നിന്നെ ന്യായാധിപന്റെ മുമ്പിൽ ഇഴച്ചുകൊണ്ടുപോകുകയും ന്യായാധിപൻ നിന്നെ കോൽക്കാരന്റെ പക്കൽ ഏൽപ്പിക്കുകയും കോൽക്കാരൻ തടവിലാക്കുകയും ചെയ്യും. ഒടുക്കത്തെ കാശുപോലും കൊടുത്തു തീരുവോളം നീ അവിടെ നിന്ന് പുറത്തു വരികയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു.
ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രസ്തുത വായനാ ഭാഗങ്ങൾ തുടങ്ങുന്നത് ശമൂവേലിന്റെ വചനം എല്ലാ ഇസ്രായേലിലും വന്നിട്ട് എന്ന് ആകുന്നു. ഇതിനെ ഇസ്രായേൽ വ്യാഖ്യാനിക്കുന്നത് യഹോവയ്ക്ക് തങ്ങളോടുള്ള മനോഭാവത്തിന് മാറ്റം വന്നു തുടങ്ങി എന്നത്ര. മുൻപ് വചനവും ദർശനവും ദുർലഭമായിരുന്നിടത്ത് ഇപ്പോൾ ശമൂവേലിൽ കൂടി അതേറെ ലഭിച്ചു തുടങ്ങിയിരിക്കുന്നു. ഈ സമയത്ത് ഫെലിസ്തീർ ഇസ്രായേലിനോട് പടക്കെ അടുക്കുകയാണ്. ധൈര്യമായിട്ട് വിശ്വാസത്തോടെ യുദ്ധത്തിന് പോയെങ്കിലും ആദ്യ തോൽവി സംഭവിക്കുമ്പോൾ ഇസ്രായേലിന് മനസ്സിലാകുന്നില്ല അതെന്തുകൊണ്ട് സംഭവിച്ചു. രണ്ടാമത് വീണ്ടും പെട്ടകം കൊണ്ടുവന്ന് യുദ്ധം ചെയ്യുന്നെങ്കിലും അതിശക്തമായ തോൽവി അവർക്ക് ഉണ്ടാകുന്നു. ഫെലിസ്തീർക്ക് യഹോവയെ സത്യത്തിൽ ഭയമാണ്. അവർ യഹോവയെ ഏറെ ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. എങ്കിലും യഹോവയുടെ ജനത്തിന്റെ തോൽവി അത് ഇസ്രായേലിനും ഫെലിസ്തീരുടെയും എല്ലാവരുടെ മുമ്പിൽ അഥവാ അറിവിൽ യഹോവയുടെ തോൽവിയായിട്ടാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. ഇസ്രായേൽ തന്റെ ജനമാണെങ്കിലും യഹോവ തന്റെ നാമം അവരിൽ നിന്നും വേർപെടുത്തുന്നു. എന്നാൽ യഹോവയുടെ പെട്ടകം തന്നെത്താൻ സൂക്ഷിക്കുന്നു. അതെവിടെ ചെന്നാലും അത് തന്നെത്താൻ സൂക്ഷിക്കുന്നുണ്ട്. അതെല്ലാത്തിനും മീതെ, എല്ലാവർക്കും മീതെ ഉയർത്തപ്പെടുകയും ചെയ്യുന്നു. മിസ്രയീമിനോട് ദൈവം ചെയ്ത ന്യായവിധി ഇവിടെ പ്രതിപാദിക്കപ്പെടുന്നുണ്ട്. ദൈവപ്രസാദം ലഭിക്കുന്നിടത്ത് ദൈവം തന്റെ ജനത്തെ ശുശ്രൂഷിക്കുന്ന ദൈവമാണ്. പുതിയ നിയമത്തിലും നാം വായിക്കുന്നത് അതുതന്നെയാണ്. എന്നാൽ ദൈവത്തെ മാനിക്കുന്നവർ മാനിക്കപ്പെടും, ദൈവം അവരെ മാനിക്കും. ദൈവത്തെ നിന്ദിക്കുന്നവർ നിന്ദിക്കപ്പെടും. യജമാനൻ വരുമ്പോൾ ഉണർന്നിരുന്ന് കാണുന്ന ദാസൻ ഭാഗ്യവാൻ എന്ന് പറയുമ്പോൾ പത്രോസ് അത് തങ്ങളോട് തന്നെ പറഞ്ഞതാണോ എന്ന് കർത്താവിനോട് ചോദിക്കുകയാണ്. അതിനുള്ള മറുപടിയിൽ കർത്താവ് വ്യക്തമായി പറയുന്നു, യജമാനൻ വരുവാൻ താമസിക്കുന്നു എന്ന് കാണുമ്പോൾ ഹൊഫ്നിയെ പോലെയും ഫിനഹാസിനെ പോലെയും ഏലിയെ പോലെയും തിന്നും കുടിച്ചും മതിച്ചും തന്റെ കീഴിലുള്ളവരെ ഉപദ്രവിച്ചും കഴിയുന്നവന് അവിശ്വാസികളോടുകൂടെ പങ്കു ലഭിക്കും. എന്നാൽ ഉണർന്നും ജാഗരിച്ചും യജമാനന്റെ വരവിനായി കാത്തിരിക്കുന്നവർക്ക് അവരെ യജമാനൻ അരകെട്ടി ശുശ്രൂഷിക്കും. യാത്ര കഴിഞ്ഞു വരുന്ന ഒരു യജമാനനും ദാസനെ ശുശ്രൂഷിക്കാൻ പോയല്ല, ദാസന്റെ ശുശ്രൂഷ വാങ്ങുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ കടന്നു വരുന്ന യജമാനായ ദൈവം ശുശ്രൂഷ ഏൽക്കുവാനല്ല, മറിച്ച് തന്റെ വിശ്വസ്ത ദാസിനെ ശുശ്രൂഷിക്കുന്നു എന്ന് നമ്മൾ കാണുന്നു. കർത്താവ് തന്റെ പ്രവൃത്തിയിൽ കൂടി നമ്മൾക്കത് വ്യക്തമായി കാണിച്ചു തന്നതാണ്. ശുശ്രൂഷ അര ശിഷ്യന്മാർക്ക് അരകെട്ടി താൻ ശുശ്രൂഷ ചെയ്യും. ദൈവപൈതലി, ദൈവം നിന്നെ ശുശ്രൂഷിക്കുന്ന ഒരു ദിവസം വരുന്നു. നിന്റെ മുറികളെ അവൻ കെട്ടുന്ന, നിന്നെ ആദരിക്കുന്ന ഒരു സമയം വരുന്നു. ശമൂവേലിനെ പോലെ ദൈവത്തിന്റെ ആലയത്തിൽ വസിക്കുകയും ചുറ്റുപാടുമുള്ള പാപമംഗലമായ മാർഗദർശകരെ അനുഗമിക്കാതെ സ്വയം സൂക്ഷിക്കുകയും ചെയ്യുന്നവന് ദൈവം ആദരിക്കുന്ന ദൈവമാണ്. നിനക്ക് തോൽവിയുണ്ടാകുകയില്ല, ഭയപ്പെടേണ്ട. യോശുവയോട് പറഞ്ഞതുപോലെ ഒരു മനുഷ്യനും നിന്റെ മുമ്പാകെ നിൽക്കുകയില്ല. നമുക്ക് യജമാനന്റെ വരവിനായി കാത്തിരിക്കാം, അവൻ വരും നിശ്ചയം. ദൈവം അനുഗ്രഹിക്കട്ടെ.